യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 10-ാം അധ്യായം ജോൺ ചാപ്റ്റർ 10 അതിന്റെ 4-ാമത്തെ വാക്യം ജോൺ ചാപ്റ്റർ 10 വേഴ്സ് 4 യേശു തന്റെ ശിഷ്യന്മാരെ മനസ്സിലാക്കുവാൻ ശ്രമിച്ച പ്രധാനപ്പെട്ട കാര്യം ഓരോ ഉപമകളിലൂടെയും ഓരോ പ്രസംഗങ്ങളിലൂടെയും അവരെ മനസ്സിലാക്കുവാൻ ശ്രമിച്ച പ്രധാനപ്പെട്ട കാര്യം ദൈവവുമായി അവർക്ക് എത്ര അടുത്ത ബന്ധം പുലർത്താമെന്നുള്ളതാണ്. How much closer we can go to God. കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് തന്നെ അതിനു വേണ്ടിയിട്ടാണ്. ഈ പാപം നിറഞ്ഞ ഈ ലോകത്തിലേക്ക് യേശു കർത്താവ് വന്നത് ദൈവത്തോട് എത്ര അടുത്ത് നമുക്ക് ബന്ധം പുലർത്താൻ കഴിയും. അങ്ങനെയാണെങ്കിൽ അതിൽ കുറഞ്ഞ ഒന്നും കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെട്ടു പോകരുത് എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഒരു പ്രസംഗം കൊണ്ട് തൃപ്തിപ്പെട്ടു പോകരുത്. വൺസ് അഗൈൻ ഞാനത് പറയാൻ ആഗ്രഹിക്കുക. ഒരു നല്ലൊരു പ്രസംഗം കേട്ടിട്ട് നല്ലൊരു പ്രസംഗമായിരുന്നു എന്ന് പറഞ്ഞ് തൃപ്തിപ്പെട്ടു പോകരുത്. അതിനു വേണ്ടിയിട്ടല്ല കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നേ. ഒരു മീറ്റിംഗ് വളരെ അനുഗ്രഹകരമായിരുന്നു എന്ന് പറയുന്നത് പോലും അല്ല. ഈ പ്രസംഗത്തിലൂടെ കർത്താവിന്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ അതായിരിക്കണം നിങ്ങൾ ആകാംക്ഷയോട് കൂടി ആയിരിക്കേണ്ടത്. കർത്താവ് ആ സഹോദരൻ സംസാരിക്കുമ്പം അതിലൂടെ അവിടുത്തേക്ക് എന്താണ് എന്നോട് പറയാനുള്ളത് അത് തിരിച്ചറിയുവാനായിട്ട് എന്റെ ഹൃദയങ്ങളെ ഹൃദയത്തിന്റെ ദൃഷ്ടിയെ പ്രകാശിപ്പിക്കണമേ. സ്വരങ്ങൾ ഇന്നത്തെ ഏറ്റവും വലിയ അപകടം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടത് വളരെ ശക്തമായി പറയാൻ ആഗ്രഹിക്കുന്നത്. പിശാച് ഒറ്റ കാര്യമുള്ളൂ, നമ്മള് ഇടത്തോട്ടും വീണാൽ കുഴപ്പമില്ല വലത്തോട്ടും വീണാൽ കുഴപ്പമില്ല, അവന് കർത്താവുമായിട്ട് നമ്മൾ ചേർന്ന് പോകാതെ നോക്കിയാൽ മാത്രം മതി. നാളുകൾ കഴിയുമ്പോൾ ഉണ്ടാകാൻ അപകട സാധ്യത ദൈവ മനുഷ്യര് അല്ലെങ്കിൽ കർത്താവിന്റെ വേല ചെയ്യുന്നവര് അവരൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഹീറോസായി മാറാനുള്ള ഒരു അപകട സാധ്യതയുണ്ട്. തിരിച്ചറിയാം എളുപ്പൊരു മാർഗം പറഞ്ഞുതരാം, ഞാൻ എന്നിട്ട് എന്റെ ടോപ്പിക്കിലേക്ക് കടന്നു വരാം. നമുക്ക് ആരെക്കുറിച്ച് സംസാരിക്കാനാണ് നമുക്ക് ആവേശമുള്ളത്? നമുക്ക് നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയാനായിട്ടാണോ നമ്മുടെ ആവേശം, അതോ വേറെ ഏതെങ്കിലും വ്യക്തിയെ കുറിച്ച് സംസാരിക്കാനാണോ നമ്മുടെ ആവേശം? ഒരുപക്ഷെ പുറത്തുള്ളവർക്ക് അത് ഫിലിം ഫീൽഡിലെ ആൾക്കാരെ കുറിച്ചായിരിക്കും അവർ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരെ കുറിച്ച്. പക്ഷേ ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയത്തിന്റെ ആവേശവും അവന് വാ തുറന്ന് സംസാരിക്കുവാനുള്ളതും എല്ലാം ഒരൊറ്റ വ്യക്തിയെക്കുറിച്ചാ. നമ്മുടെ നമുക്ക് വേണ്ടി ജീവൻ തന്ന നസ്രയനായ യേശുക്രിസ്തുവിനെ കുറിച്ച്. ഇനി അത് പറയാൻ പറ്റുന്നില്ലെങ്കിൽ അതിന്റെ റീസൺ എന്താ ഞാൻ ഇവിടെ പറഞ്ഞു തന്നെ. ഇവിടെ യേശു പറയുകയാണ് എന്റെ 4-ാം വാക്യം, നിങ്ങൾ അതിന്റെ 1-ാം വാക്യം ശ്രദ്ധിച്ചേ. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻതൊഴുത്തിൽ വാതിലിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു. തന്നെ കുറിച്ച് പറയുന്നതിന് മുൻപ് കർത്താവ് സംസാരിക്കുന്നത് മറ്റു ചിലരെ കുറിച്ചാണ്. അത് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് വളരെ സ്ട്രോങ് ആണ്. എന്താണ്? കള്ളൻ, തീഫ് ആൻഡ് റോബർ. ഇസ്രായേലില് അന്നുണ്ടായിരുന്ന ഒത്തിരി ഇടയന്മാരെ കുറിച്ച് കർത്താവ് സംസാരിക്കുകയാണ്. They are thieves. They are robbers. എന്റെ 5-ാം വാക്യത്തിൽ പറയുകയാണ്, അന്യന്മാരുടെ ശബ്ദം അറിയായികൊണ്ട് അവ അന്യനെ അനുഗമിക്കാതെ വിട്ടുപോകും. ദേ ആർ സ്ട്രേഞ്ചേഴ്സ്. അന്യന്മാരാണ് അവർക്ക്, ദൈവവുമായിട്ട് ബന്ധമില്ലാത്തവര്. കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ സംസാരിക്കുന്നത് ആത്മീയ ഭാഷയാണ്, പക്ഷേ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലല്ല സംസാരിക്കുന്നേ. കുറച്ചുകൂടെ ആരെ കുറിച്ചാണ് പറയുന്നേ? അവിടെ അവിടെ താഴെ എഴുതിയിട്ടുണ്ടോ? ശ്രദ്ധിച്ചോ അതിന്റെ താഴേക്ക്. 6-ാം വാക്യം, ഈ സാദൃശ്യം യേശു അവരോട് പറഞ്ഞു എന്നാൽ തങ്ങളോട് പറഞ്ഞത് ഇന്നത് എന്ന് അവർ ഗ്രഹിച്ചില്ല. ആരാത്? ആരോട് പറഞ്ഞു? അന്നേരം 9:40, അവനോടുകൂടെയുള്ള ചില പരീശന്മാർ ഇത് കേട്ടിട്ട് ഞങ്ങളും കുരുടരോ എന്ന് ചോദിച്ചു. ഉണ്ടോ ഈ കോണ്ടെക്സ്റ്റിലേക്ക് സംസാരിക്കുന്നേ? കർത്താവ് ഒരു കുരുടനെ സൗഖ്യമാക്കി, അതിന്റെ പേരിൽ അവിടെ ഭയങ്കര പ്രശ്നമുണ്ടായി, പരീശന്മാരെല്ലാം വളരെ ശക്തമായിട്ട് അതിനെ എതിർത്തു. അങ്ങനെ പരീശന്മാരുമായിട്ട് കർത്താവ് സംസാരിക്കുമ്പം കർത്താവ് ഈ കോണ്ടെക്സ്റ്റിലാണ് സംസാരിക്കുന്നേ. തനിക്ക് മുൻപുണ്ടായിരുന്ന ഒത്തിരി പേര്, ഈ പരീശന്മാർ നിങ്ങൾക്കറിയാമോ, അവര് വളരെ ജലസ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാ. ആലയത്തെ സംബന്ധിച്ചുള്ള എരിവ്, ന്യായപ്രമാണത്തെ സംബന്ധിച്ചുള്ള എരിവ്, വളരെ എരിവുള്ളവരാ. പക്ഷെ ഇറ്റ്സ് എ റിലീജിയസ് ഫോം. പക്ഷെ ഈ ആവേശം ഒന്നും ദൈവവുമായുള്ള ബന്ധത്തിലല്ല. ഇന്നോട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ദൈവവുമായിട്ട് ബന്ധമില്ലാതെ ദൈവത്തിന് വേണ്ടിയുള്ള ആവേശത്തിൽ നിൽക്കാം. Do you know that? ദൈവവുമായിട്ട് ഒരു ബന്ധവും വേണമെന്നില്ല. നാട്ടിലൊക്കെ ആണെങ്കിൽ ഒത്തിരി ഈ പള്ളികളിലേക്ക് അടി നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ബാവ കഷി മെത്രാം കഷി അടിയുണ്ട്. അവര് അവരുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയല്ല, മണർകാട് പള്ളിയില് ഓർത്തഡോക്സുകാരൻ കാണാൻ കയറാൻ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാർ അവരുടെ കാലു കിട്ടും. അതവരുടെ സ്വന്തം കാര്യത്തിന് വേണ്ടിയല്ല, അവരുടെ പള്ളി എന്നുള്ളൊരു ആവേശോ, ഭയങ്കര ആവേശോ. ആരെ വെള്ളം വിട്ടും, അത്രയ്ക്ക് ആൾക്കാർ റെഡിയാണ് അവിടെ. അവര് ചിന്തിക്കുന്നത് അത് ദൈവത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ആവേശമാണെന്ന്. പൗലോസ് അങ്ങനെയുള്ള ഒരാളായിരുന്നു. മഹാപുരോഹിതന്റെ അധികാര പത്രവും വാങ്ങിച്ച് പൗലോസ് ഓടി നടക്കുക, ശൗൽ ഓടി നടക്കുക. എന്താ ചെയ്യുന്നേ? ക്രിസ്ത്യാനികളായിരിക്കുന്ന ആൾക്കാരെ അവരെ പിടിച്ച് ഉപദ്രവിച്ച് ജയിലിലടക്കുക, സ്ത്രീകളുടെ മുടിക്കുത്തിന് പിടിച്ച് അവരെ വലിച്ചഴച്ച് കൊണ്ടുപോവുക. അപ്പോൾ അവൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഞാനിതെല്ലാം ആർക്കു വേണ്ടിയാ ചെയ്യുന്നേ? ആർക്കു വേണ്ടിയാ? ദൈവത്തിന് വേണ്ടി. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായോ? ദൈവത്തിന് വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാം. എങ്ങനെ? ദൈവവുമായിട്ട് ബന്ധമില്ലാതെ ചെയ്യാം. ഈ പരീശന്മാര്, ഇവരുടെ പ്രത്യേകത അവര് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, നിയമങ്ങൾ ഒത്തിരിയുണ്ട്. ആ കാലഘട്ടത്തിലാണ് സിനഗോഗുകൾ സ്ഥാപിച്ചത്. ഒരാലയം മാത്രമല്ല, 600 ചില്ലുവാന സിനഗോഗുകൾ ഇസ്രായേൽ മുഴുവനുണ്ട്. ഒത്തിരി ഭയങ്കര കാര്യപരിപാടികൾ നടന്നുകൊണ്ടിരിക്കുക. പെരുന്നാൾ നടക്കുന്നു. താഴേക്ക് വായിക്കുമ്പോൾ 10-ാം വൈകും പ്രതിഷ്ഠോത്സവം ആചരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഏകദേശം ഈ സംഭവം നടക്കുന്നത്. പെരുന്നാളുകൾ ഇഷ്ടം പോലെയുണ്ട്, യാഗങ്ങൾ ഇഷ്ടം പോലെയുണ്ട്, സിനഗോഗുകളിൽ എല്ലാ ശനിയാഴ്ചയും മീറ്റിങ്ങുകളുണ്ട്, വളരെ ഭയങ്കര പരിപാടികൾ നടക്കുക. പക്ഷേ ഇതിനകത്തൊന്നും ആരില്ലായിരുന്നു, ഇതിനകത്ത് ദൈവമില്ലായിരുന്നു എന്നുള്ളതാ പരാജയം സംഭവിച്ചത്. ദൈവമില്ലാതെ ദൈവത്തെ കുറിച്ചുള്ള തീക്ഷ്ണതയിൽ ജീവിക്കാനായിട്ട് കഴിയും. അപ്പോഴാണ് യേശുവിന്റെ വരവ്. ഈ കോണ്ടെക്സ്റ്റിൽ യേശു വരിക. യേശു എന്നിട്ട് പറഞ്ഞൊരു വാക്യമുണ്ട്, ഇടയനില്ലാത്ത ആടുകളെ പോലെ പുരുഷാരത്തെ ചിന്യവരും ചിതറിയവരുമായി കർത്താവ് കണ്ടിട്ട് മനസ്സലിഞ്ഞ് അവരോട് ഉപദേശിച്ചു. ഒരു ഒരു ദേവാലയം, അവിടെ അനേകം പെരുന്നാളുകൾ, യാഗങ്ങൾ, 600 ചില്ലുവാനം സിനഗോഗുകൾ, അവിടെ എല്ലാ ശനിയാഴ്ചയും മീറ്റിങ്ങുകൾ, ഭയങ്കര പരിപാടിയാ. പക്ഷെ ഇതിന്റെ നടുക്ക് ജനത്തെ കണ്ടപ്പോൾ കർത്താവ് പറയുകയാണ്, എന്താണെന്നറിയാമോ ഇവരുടെ പ്രശ്നം? ഇവർക്ക് എന്തില്ല? ഇടയനില്ല. എന്തങ്ങനെ പറയാൻ കാര്യം? ഇത്രയും പെരുന്നാളുകൾക്കകത്ത്, ഇത്രയും യാഗങ്ങൾക്കകത്ത്, ഇത്രയും പ്രസംഗങ്ങൾക്കകത്ത് ദൈവമില്ലേ? ഇല്ലേ? ദാറ്റ് ഈസ് റിയാലിറ്റി. എന്ന് പറഞ്ഞാൽ പരിപാടികളുണ്ട്, പക്ഷേ ദൈവത്തിന്റെ എക്കാലത്തെയുമുള്ള ആഗ്രഹം ജനത്തോട് വ്യക്തിപരമായി ഇടപെടാനായിട്ടുള്ളതാ. നിങ്ങൾക്കറിയാവോ കാര്യം? ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം എന്താണെന്നറിയാമോ? ഓരോരുത്തരോടും വ്യക്തിപരമായി ഇടപെട്ട് അവരോട് സംസാരിച്ച് അവരെ നടത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഒരു ഗ്രൂപ്പ് എന്നുള്ള നിലയില് അങ്ങനെ പോകുന്നൊരു ദൈവമല്ല. ഇൻഡിവിജ്വലി, വ്യക്തിപരമായിട്ട് ഓരോരുത്തരോടും ഇടപെടാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ സ്വർഗീയ ദൈവം. തെളിവ്, ഇസ്രായേൽ പറഞ്ഞു, ഞങ്ങൾക്കൊരു രാജാവിനെ വേണം, യുദ്ധങ്ങൾ നടത്തുവാൻ. മറ്റുള്ള ജാതികൾക്കെല്ലാം രാജാവുണ്ട്. രാജാവ് കുതിരപ്പുറത്തോ യുദ്ധങ്ങൾ നടത്തും, രാജാവിന്റെ പുറകെ ആൾക്കാർ പോവും. അവര് വന്ന് ശമൂവേലിനോട് പറഞ്ഞു, ശമുവേൽ കർത്താവിനോട് ചോദിച്ചു. കർത്താവ് പറഞ്ഞു, ശമുവേലെ, എന്റെ ആഗ്രഹം ഞാൻ അവരെ നടത്തണം എന്നുള്ളതാ. നിങ്ങൾ ദൈവത്തിന്റെ ഹൃദയം കണ്ടോ? ഒരു ഗ്രൂപ്പായിട്ട് നടത്തുക എന്നുള്ളതല്ല, ഇൻഡിവിജ്വലി ഓരോരുത്തരോടും ഇടപെടാൻ ആഗ്രഹിക്കുന്ന ദൈവമാ ഈ സ്വർഗീയ പിതാവ്. പക്ഷെ പഴയ നിയമത്തില് ചില ഭക്തന്മാർക്ക് അത് പിടികിട്ടി. അവര് കർത്താവിന്റെ അടുക്കലേക്ക് ചെന്നു. അബ്രഹാമിനെ കുറിച്ച് പറയുകയാണ്, അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതൻ. കാരണം എന്താ? അബ്രഹാം ദൈവത്തിന്റെ ഹൃദയം തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പായിട്ട് പോയി കുറെ കാര്യങ്ങൾ പറയാം എന്നുള്ളതല്ല, ഇൻഡിവിജ്വലി ഈ കർത്താവിന്റെ അടുക്കൽ ചെല്ലണം. അബ്രഹാമിനോട് ദൈവം സംസാരിച്ചു, നോഹയോട് ദൈവം സംസാരിച്ചു, അതിലേറ്റവും കൂടുതൽ സംസാരിച്ച ഒരാളാണ് ദാവീദ്. അതുകൊണ്ട് ദാവീദ് എഴുതി വെച്ചേ എന്നതറിയാമോ? യഹോവ എന്റെ ഇടയനാകുന്നു, The Lord is my shepherd, എന്റെ ഇടയന. സ്വരങ്ങളെ, ഇതായിരിക്കണം, ഇതാ ക്രിസ്തി ജീവിതം. യേശു എന്റെ ഇടയൻ. അതുകൊണ്ട് യേശു പറഞ്ഞു, ഇവിടെ പറഞ്ഞു നാലാം വാക്യം, തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുൻപായി നടക്കുന്നു, ആടുകൾ അവന്റെ ശബ്ദമറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. എന്റെ മൂന്നാമത്തെ വാക്യം വായിക്കാം, അവന് വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു, ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു, തന്റെ ആടുകളെ അവൻ പേര് ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. കണ്ടോ, ശ്രദ്ധിച്ചേ, തന്റെ ആടുകളെ അവൻ പേര് ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. ഇസ്രായേലിന്റെ കോണ്ടെക്സ്റ്റ് നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. കാരണം ഈ ഇടയന്മാരന്ന്, ഈ സാധാരണ ഇന്നത്തെ ഇടയന്മാരിന്ന് ആടുകളൊക്കെ ഒത്തിരി പേര് കൊണ്ടുപോകുന്നുണ്ട്, കൂടുതൽ അറക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നത്. പക്ഷെ ഇസ്രായേൽ അങ്ങനല്ല, രോമം കത്രിക്കാൻ വേണ്ടിയിട്ട്. ബേസിക്കലി അതാണ് ഈ ആടുകളെ പോറ്റുന്നതിന്റെ കാര്യം. ഈ ഇടയനും ആടും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ തക്ക വിധത്തിലുള്ള ഒരു ബന്ധമാണ് ഇടയനും ആടുകളും തമ്മിൽ. അതിരാവിലെ ഇടയൻ ചെന്നെന്ത് ചെയ്യുന്നറിയാവോ? ആടുകൾക്ക് ഓരോ ആടിനും പേരുണ്ട്, കറുത്ത മറവുള്ള ആട്, അല്ലെങ്കിൽ ഓരോ പ്രത്യേകം നോക്കിയിട്ട് പേരിടും ഇതിന്. അങ്ങനെയാണ് ഈ ഓരോ ആടുകളെ ഇടയൻ പേര് ചൊല്ലി വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓരോ ആടിനും ഓരോ പേരുണ്ട്. അതുമാത്രമല്ല, ഇടയൻ ഓരോന്നിനെ വ്യക്തിപരമായിട്ട് അറിയാം. ഇടയൻ ചെന്നിട്ട് ഇനി ഒരു ഒത്തിരി ഗ്രൂപ്പ് ഒരുമിച്ച് കൂടി ഒരു കൂട്ടിന്റെ അതിനെ ഇടുന്നേ. പക്ഷെ ആ ഇടയൻ ചെന്നിട്ട് ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കുമ്പം ഈ ഇടയന്റെ ആടുകൾ മാത്രം എന്ത് ചെയ്യും? നേരെ പുറത്തേക്ക് വരും. അങ്ങനെയാണ് ഇസ്രായേലിലെ സാധാരണ, ഇസ്രായേലിൽ അവര് ആടുകൾ ഇടയന്മാരും തമ്മിലുള്ള ബന്ധം. അതുകൊണ്ടാണ് പറഞ്ഞ അന്യന്മാരുടെ ശബ്ദം കേട്ടത് അനുഗമിക്കത്തില്ല എന്ന്. കാരണം നമ്മൾ ഇവിടെ ചെന്നിട്ട് ബാ 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം എന്ത് ചെയ്യത്തില്ല? ആട് വരത്തില്ല. കാരണം ആ ഇടയന്റെ ശബ്ദം കേട്ട് പരിചയിച്ച ആട് ആ ശബ്ദം നേരെ കേട്ട് ആ ഇടയന്റെ അടുക്കലേക്ക് മാത്രമേ വരുള്ളൂ. ഇതാ അതിന്റെ കോണ്ടെക്സ്റ്റ്. ഇൻഡിവിജ്വലി അറിയാം ഇടയന്റെ ഓരോ കാര്യവും. ഇൻഡിവിജ്വലി ഓരോ ആടിനെ നന്നായിട്ട് അറിയാം. ഈ ആടിനെ ആക്രമിക്കാനായിട്ട് ശത്രുക്കൾ വരും, ചെന്നായ വരും. പക്ഷെ ആ ഇടയൻ എന്ത് ചെയ്യുന്നറിയാവോ? ഇടയൻ അവൻ എന്ത് വില കൊടുത്തും ആടിനെ സംരക്ഷിക്കും. ഇത് അവർ അവിടെയുള്ളവർക്ക് നല്ലോണം അറിയാം. ഈ സാഹചര്യങ്ങളൊക്കെ അവിടെയാ ഇതിന്റെ പ്രത്യേകത. നമുക്കിപ്പം ഇടയനും ആടും എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവത്തില്ല, കാരണം നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ ഇസ്രായേലിലെ ആൾക്കാർക്ക് ഇടയനും ആടും എന്ന് പറയുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നത് ഇത് ദ മോസ്റ്റ് ക്ലോസസ്റ്റ് റിലേഷൻഷിപ്പ്, ഏറ്റവും അടുത്തൊരു ബന്ധം ആടും ഇടയനും. ഇടയൻ ജീവിക്കുന്നത് ആടുകൾക്ക് വേണ്ടിയിട്ടാ. ആടുകൾക്കിടയനെ നന്നായിട്ട് അറിയാം. ഈ ശബ്ദം കേട്ടാൽ എവിടെയാണെങ്കിലും എന്ത് ചെയ്യും? ഓടിവരും. ആ കോണ്ടെക്സ്റ്റ് യേശു പറയാ, എഴുതിയിരിക്കുകയാണ് ഇവിടെ, നിങ്ങൾ ആകെ ശ്രദ്ധിച്ചോണേ, തന്റെ ആടുകളെ അവൻ പേര് ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മെ പേര് ചൊല്ലി വിളിക്കുന്ന ദൈവമാണ്. ഞാൻ എപ്പോഴും ഓർക്കാറുള്ളൊരു കാര്യം ഇതാണ്, സക്കായിയെ വേഗം ഇറങ്ങുക, പേര് ചൊല്ലി വിളിക്കുക, എനിക്ക് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. ആടിനെ മനസ്സിലായ ശബ്ദം, അവൻ ബദ്ധപ്പെട്ടിറങ്ങിയാന്നു. അങ്ങനെ വിളിക്കുന്ന അതേ ശബ്ദം നിങ്ങളെ ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിക്കുക. ഇൻഡിവിജ്വലി പേര് ചൊല്ലിയാ വിളിക്കുന്നേ. കാരണം എന്നറിയാമോ? നമ്മുടെ പേരുകളൊക്കെ അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? അവന്റെ കരത്തിൽ കൊത്തി വെച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത്. എഴുതി വെച്ചെന്നുള്ളതല്ല, പിന്നെന്താണ്? എൻഗ്രേവ്ഡ് ഓൺ ഹിസ് ഹാൻഡ്. പേര് കൊത്തി വെച്ചിട്ടുണ്ട്. സ്വരങ്ങളെ ഈ നിലയിലാ കർത്താവിനെ നമ്മൾ അറിയണ്ടേ. എന്റെ ഇടയനായിട്ട്, എന്നോട് സംസാരിക്കുന്ന വ്യക്തിയായിട്ട്. ഇതിൽ പലതരം ഉണ്ട് കേട്ടോ, ഞാൻ അതിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കും. ഒന്നാമത്തെ കാര്യം, ചിലരോട് കർത്താവ് സംസാരിക്കുന്നുണ്ട്, മിക്കവാറും പേരോട് കർത്താവ് സംസാരിക്കുന്നുണ്ട്. ചില വചനങ്ങൾ വായിക്കുമ്പം ചിലത് നമ്മുടെ ഹൃദയത്തിനകത്തോട്ട് കയറുക. ചില സാഹചര്യങ്ങളില് ഓരോ കാര്യങ്ങൾ കർത്താവ് നമ്മളോട് ചില കാര്യങ്ങൾ നമ്മൾ ഇടപെടുന്ന നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ നമ്മൾ അതിനെ വേണ്ട വിധത്തിൽ വാല്യൂ ചെയ്യുന്നുണ്ടോ? സ്വരങ്ങള്, ഇതെന്റെ സ്വർഗീയ പിതാവ്, എന്റെ കർത്താവ് എന്നോട് വ്യക്തിപരമായിട്ട് സംസാരിച്ചതാണെന്ന്. ഞാൻ കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ ഏതോ എന്തോ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഭയം എന്റെ മനസ്സിലേക്ക് വന്നു. ഒരു ഭയം, ഞാന് ഈ ഭയം എന്റെ മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ട്. ഞാൻ ഇങ്ങനെ ദൈവനോക്കിയായിട്ട് ഇരുന്നപ്പോഴത്തേന് ഞാൻ തോന്നുന്ന ഒറ്റ വാക്യം എന്റെ കണ്ണിൽ പെട്ടു. കൃത്യം ആ വാക്യം തന്നെ എങ്ങനെ കണ്ണിൽ പെടുന്നു ഞാൻ പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്. ആ വാക്യം ഇതായിരുന്നു: ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. എനിക്ക് വണ്ടേ അറിയാന്ന് പറഞ്ഞോ, ആയിരം പ്രാവശ്യം വരെ ഞാൻ ഈ വചനം വായിക്കുകയും എനിക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഭയപ്പെട്ട സിറ്റുവേഷനിൽ അത് വളരെ യാദൃച്ഛികമായിട്ട് ഈ ഒരൊറ്റ വാക്യം കണ്ണിൽ പെട്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇതാണെന്നറിയോ, എന്റെ കർത്താവിന് എന്നോട് സംസാരിക്കാനായിട്ടുണ്ട്. നിങ്ങളുടെ ഒറ്റ മൊമെന്റിൽ എല്ലാ ഭയവും മാറി. പിന്നെ എന്ത് വിഷയം വന്നാലും അതിന്റെ നടുക്ക് എന്നെ ഉറപ്പോടെ നിർത്തുന്ന ഒരു കാര്യം എന്നറിയോ, ഈ ഒരു വാക്യോ, ഈ ഒരു വാക്യോ. ഞാൻ പറഞ്ഞത് സൗരങ്ങളെ, ഇതുപോലെ ദൈവം അനുദിന ജീവിതത്തിൽ നിരന്തരമായി നമ്മോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുക, ഓരോ കൊച്ചു കാര്യങ്ങളിലും. പക്ഷെ എവിടെയാണ് അറിയും നമ്മുടെ പ്രോബ്ലം? ഇതിന് വാട്ട് ഇസ് അവർ പ്രോബ്ലം? ഇനി അക്കാര്യത്തിലാണ് പഴയ ഭക്തന്മാർ ഒത്തിരി ബഹുമാനം. ദാവീദ്, ദാവീദ് ഓരോ യുദ്ധത്തിന് പോകുമ്പോഴും ദാവീദ് ചോദിക്കും, യഹോവയുടെ ആലോചനയിരിക്കും, കർത്താവേ ഞാൻ ഫിലിസ്ത്യരുടെ യുദ്ധത്തിന് പോകണമോ? കർത്താവ് പറയും, ആ മോനെ പോ. അടുത്ത യുദ്ധത്തിന് പോകുമ്പോൾ ദാവീദ് ചോദിക്കും, ഞാൻ അങ്ങനെ പോകണമോ? ചോദിക്കാതെ ഒരെണ്ണത്തിനെ പോയുള്ളൂ, യുദ്ധത്തിനല്ല. അതോടുകൂടി അവന്റെ അതോഗതിയായിരുന്നു. ഞാൻ പറഞ്ഞത് ആ ദാവീദിന്റെ ആ ഒരു കാര്യം എനിക്ക് ഭയങ്കര തന്നെ ചലഞ്ച് ചെയ്തു. ഓരോ കാര്യവും ദൈവത്തോട് ചോദിക്കുന്ന ദാവീദ്, കർത്താവ് ഞാൻ ചെയ്യണോ? അപ്പൊ പറഞ്ഞു, വാക്കാവൃക്ഷത്തിന്റെ അഗ്രത്തിൽ നീ ശബ്ദം കേൾക്കുമ്പോൾ നീ ചെല്ലണം, അപ്പോൾ നിനക്ക് അവരെ പരാജയപ്പെടുത്താൻ പറ്റും. ഞാൻ പറഞ്ഞ സ്വരങ്ങളെ, അവർ ഗോഡ് ഇസ് എ ടോക്കിംഗ് ഗോഡ്. നമ്മുടെ ദൈവം സംസാരിക്കുന്ന ദൈവമാ. നമ്മുടെ ദൈവം വരുന്നു, അവൻ മൗനമായിരിക്കത്തില്ലെന്നാ പറഞ്ഞു. പക്ഷേ അത് കേൾക്കാനായിട്ടുള്ള ഒരു തുറന്ന മനസ്സ് നമുക്ക് ആവശ്യമാണ്. ഒത്തിരി പേര് വിശ്വസിക്കുന്നില്ല ദൈവം സംസാരിക്കുമെന്ന്. അനേകം പേര് വിശ്വസിക്കുന്നത് ദൈവം സംസാരിച്ചത് മുഴുവൻ ബൈബിളിനകത്ത് എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് ബൈബിൾ വായിക്കുക. ഞാൻ പറഞ്ഞു, ദാറ്റ് ഈസ് റൈറ്റ്. ഒരു ഒരർത്ഥത്തിൽ അത് ശരിയാണ്. ദൈവം കാലാകാലങ്ങളിൽ തന്റെ ഭക്തന്മാരോട് സംസാരിച്ച കാര്യങ്ങൾ എഴുതി വെച്ച പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. ഞാൻ പറഞ്ഞത് ഈ ബൈബിൾ എല്ലാ കാര്യങ്ങളും ദൈവം സംസാരിച്ചത്. പക്ഷേ അത് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ തന്നെ അതിന്റെ അകത്തൂടെ നമ്മോട് ചിലത് സ്പെസിഫിക് ആയിട്ട് ദൈവം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓരോ സാഹചര്യത്തിലും. അതാ ആടിന്റെ പ്രത്യേകത. യേശു പറയാണ്, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, അവ എന്നെ അനുഗമിക്കുന്നു. അപ്പോൾ അവന്റെ ശബ്ദം കേട്ട് അവനെ അനുഗമിക്കാനായിട്ട്. നമ്മളിപ്പോൾ പലപ്പോഴും നമ്മൾ നിൽക്കുന്നത് മറ്റുള്ളവരുടെ എക്സ്പീരിയൻസിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ പറഞ്ഞത് സാമുവേൽ മോറിസ് എന്തൊരു ഭക്തനായ മനുഷ്യനാ. സാമുവേൽ മോറിസിനോട് ദൈവം ഇടപെട്ടു, നമ്മളതെല്ലാം കണ്ട് ആവേശം കൊള്ളുകയാണ്. എന്നിട്ട് നമ്മൾ സാമുവേൽ മോറിസിനെ കുറിച്ച് പറയുക, സാമുവേൽ മോറിസ് ആണ് ഭയങ്കര സംഭവം എന്നൊക്കെ നമ്മൾ പറയുക. പക്ഷെ സ്വരങ്ങളെ, ഈ സാമുവേൽ മോറിസിനോട് ഇടപെട്ട അതേ ദൈവം, ആ ദൈവം നമ്മുടെ കർത്താവാ, നമ്മുടെ ദൈവമാ. നമ്മോടും ഇടപെടാനായിട്ട് സംസാരിക്കാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്നൊരു ദൈവമാ നമ്മുടെ ദൈവം. അതൊന്ന് തിരിച്ചറിയാനായിട്ട് ദിവസങ്ങൾ എന്ത് ചെയ്യണം? അതിനുവേണ്ടി ഒരു ആഗ്രഹവും പ്രാർത്ഥനയും, കർത്താവേ എന്നോട് സംസാരിക്കണേ. ഞാൻ പറഞ്ഞത് ദൈവവചനം സംസാരിക്കുമ്പം അതിലെ എല്ലാ കാര്യങ്ങളും നമുക്കുള്ളതാ. പക്ഷേ അതിന്റെ അകത്ത് പോലും ചില പ്രത്യേക കാര്യങ്ങൾ നമ്മോട് സംസാരിക്കാൻ ദൈവം ആഗ്രഹിക്കുക. ദൈവവചനം ധ്യാനിക്കുമ്പോൾ എല്ലാം നമുക്കുള്ളതാ, ഒന്നുപോലും മാറ്റിവെക്കാനായിട്ടില്ല. അനുസരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടിയിട്ടുള്ളതാ. പക്ഷേ നമ്മുടെ സാധാരണ ജീവിത സാഹചര്യങ്ങളിൽ ഈ ദൈവം നമ്മോട് ഇടപെടാനായിട്ട് ആഗ്രഹിക്കുക. നമ്മുടെ ആത്മാവിൽ അവിടുത്തെ ശബ്ദം നാം തിരിച്ചറിയണമെന്ന് കർത്താവ് ആഗ്രഹിക്കുക. ഇത് ഈ ആത്മീയ പക്വതയിലേക്കുള്ള വളർച്ചയുടെ ഒരു കാര്യം കൂടിയാട്ടോ. എന്ന് പറഞ്ഞാൽ എത്രത്തോളം നമ്മൾ ആത്മീയമായിട്ട് വളരുന്നുവോ അത്രത്തോളം കർത്താവിന്റെ ശബ്ദം നമ്മൾ അധികമായിട്ട് തിരിച്ചറിയും. കർത്താവിനോടുള്ള നടപ്പിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ പരിചയിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് This is the reality. ദൈവത്തോടു കൂടിയുള്ള ഒരു നടപ്പ്. ഇന്ന് ഇന്ന് പറ്റിപ്പതിന് കുഴപ്പം, ഇന്ന് തർക്കങ്ങളും വാദങ്ങളുമായിട്ട് ആൾക്കാർ പോവുക. എന്താ ദൈവവചനം എടുത്തു വെച്ചിട്ട് അതിന്റെ എന്തു പറഞ്ഞു ഒത്തിരി കാര്യങ്ങളുമായിട്ട് പോവാണ്. ഇത് പറഞ്ഞു 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 പറഞ്ഞ് കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക, വ്യാഖ്യാനിച്ച് എല്ലാം പോയിട്ട് അതിന്റെ അപ്പുറത്ത് അവർക്ക് മിസ് ചെയ്യുന്ന ഒരു കാര്യം എന്തെന്ന് അറിയാമോ? ഈ കർത്താവിനോടുള്ള വ്യക്തിപരമായ ഹൃദ്യമായ ആ ബന്ധം. യേശു പറഞ്ഞ എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, അവയെന്നെ അനുഗമിക്കുന്നു. കർത്താവിന്റെ ശബ്ദം കേൾക്കാതെ നമുക്കവനെ അനുഗമിക്കാനായിട്ട് കഴിയത്തില്ല. നമ്മളെപ്പോഴും ഡിസൈപ്പിൾഷിപ്പിന്റെ കാര്യം പറയും, എന്താ ഫോളോയിങ് ജീസസ്. എങ്ങനെ യേശുവിനെ അനുഗമിക്കുന്നത്? യേശു അനുഗമിക്കുന്നത് അവന്റെ ശബ്ദം കേൾക്കുമ്പോഴാ. അതിനുള്ള വലിയ സാധ്യത നമ്മുടെ മുൻപിലുള്ള. നാം പലപ്പോഴും നമുക്ക് നമ്മൾ എത്തിപ്പെടുന്ന ഒരു കണ്ടീഷൻ, ദൈവം സ്വർഗത്തിൽ എവിടെയുണ്ട്, ആ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, രണ്ടു നേരം പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ രണ്ടധ്യായം ബൈബിൾ വായിക്കണം. നോ, നിങ്ങൾ രണ്ടു നേരം പ്രാർത്ഥിക്കുമ്പോൾ ഈ കർത്താവിനോടാണ് സംസാരിക്കുന്നുള്ള ബോധ്യത്തോടെ അല്ല നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ അതൊരു ചടങ്ങായി പോവും. ദൈവവചനം ധ്യാനിക്കുമ്പോൾ ഇത് കർത്താവ്, എന്റെ കർത്താവ് എന്നോട് സംസാരിക്കുന്നു, എന്നോട് സംസാരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ കർത്താവിന്റെ ശബ്ദം കേൾക്കാൻ വേണ്ടിയാണ് നമ്മളത് വായിക്കുന്നെങ്കിൽ അവിടെയാ നമ്മുടെ ഹൃദയത്തില് ഈ കർത്താവ് ഇടപെടുന്നത് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവർത്തനത്തിന്റെ അത് പൗലോസ് പറഞ്ഞു, അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നവൻ അല്ലതാനും അവനല്ലോ നാം ജീവിക്കുകയും ഇരിക്കുകയും ചരിക്കുകയും ചെയ്യുന്നത്. ഇൻ ഹിം വി ലിവ്, ഇൻ ഹിം വി മൂവ്, ആൻഡ് ഇൻ ഹിം ഈസ് അവർ ബീയിങ്. അവൻ അകന്നിരിക്കുന്നവനല്ലെന്ന്, അവൻ അടുത്തിരിക്കുന്നവനാ. ഈ പുസ്തകത്തിന്റെ താളുകളിൽ നിന്ന് ആ ദൈവത്തിന്റെ ശബ്ദം നമ്മുടെ ആത്മാവിലേക്ക് ഒഴുകട്ടെ. ഈ പുസ്തകത്തിന്റെ താളുകളിൽ വെളിപ്പെടുന്ന ദൈവവുമായിട്ടുള്ള നിരന്തരമായ ഒരു നടപ്പ്, നിരന്തരമായ ഒരു ബന്ധം. ഒരു ഇടയൻ തന്റെ ആടുകളെ നടത്തുന്ന പോലെ നമ്മെ നടത്തുവാൻ അവിടുന്ന് ആഗ്രഹിക്കുക, അവിടുന്ന് ആഗ്രഹിക്കുക. ഈ ദിവസങ്ങൾ എന്റെ മനസ്സും ചിന്തയും ആഗ്രഹവും എല്ലാം ഈ ഒരു കാര്യത്തിലേക്കാ, ഈ ഒരു കാര്യത്തിലേക്കാ. അവിടുത്തെ ശബ്ദം എപ്പോഴും കേൾക്കാൻ, അത് നമ്മുടെ ആത്മാവിൽ തിരിച്ചറിയാൻ പറ്റും. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് ഞാൻ ദൈവവചനത്തെ കുറച്ചാ കാണുന്നത്. നോ, ഈ 66 പുസ്തകങ്ങളും ദൈവനിവേശിതമാണ്. ഇത് വായിക്കുകയും ധ്യാനിക്കുകയും നിരന്തരമായി ചെയ്യണം, ഇതനുസരിക്കണം, ഇത് മറ്റുള്ളവരെ വായിച്ചു കേൾപ്പിക്കണം. പക്ഷേ ഇത് ഒരു കെമിസ്ട്രി പുസ്തകം പോലെ മാത്രമായി പോരുന്ന ഞാൻ പറഞ്ഞത്, ഇത് വായിക്കുമ്പോൾ എന്റെ കർത്താവ് എന്നോട് ഇതിലൂടെ സംസാരിക്കാനുണ്ടെന്നുള്ള ചിന്തയോടെ വേണം സംസാരിക്കാൻ. എന്നിട്ട് അതിലൂടെ ആ കർത്താവിന്റെ ശബ്ദം കേൾക്കണം. എന്ന് പറഞ്ഞാൽ ഇത് കണ്ണുകൾ ഇവിടെ ആയിരിക്കുമ്പോഴും ഹൃദയം അവിടത്തോട് ചേർന്നിരിക്കണം എന്ന് ഞാൻ പറഞ്ഞു. കണ്ണുകൾ ഈ താളിൽ ഈ അക്ഷരത്തിലായിരിക്കുമ്പോൾ ഹൃദയം അവിടെ ആയിരിക്കണം. ഹൃദയം കർത്താവിനോട് ചേർന്ന് എന്റെ അപ്പൻ എന്നോട് സംസാരിക്കാനായിട്ടുണ്ട് എന്നുള്ള ബോധ്യം. അതുമാത്രമല്ല, തന്റെ ആത്മാവിലൂടെ, സ്പിരിച്വൽ മെച്ചൂരിറ്റിയുടെ പ്രത്യേകത ഏതാ, നമ്മുടെ ആത്മാവിൽ നമുക്കറിയാൻ പറ്റും കർത്താവിന് ചില കാര്യങ്ങൾ ഇഷ്ടമല്ല, ആ വഴിയെ പോകണ്ട. ചില കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ആത്മാവിൽ അറിയാൻ പറ്റും, അതെ ഇങ്ങനെ പോകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഒറ്റ കാര്യമുള്ള അറിയോ, സ്പീക്ക് ടു ഗോഡ്, കർത്താവിനോട് സംസാരിക്കുക, കർത്താവിനോട് ചോദിക്ക്, ഓരോ കാര്യങ്ങളും കർത്താവിനോടൊന്ന് പറയ്. നമ്മളെ ഭാരപ്പെടുന്ന കാര്യങ്ങൾ മാത്രമല്ല, സന്തോഷമുള്ള കാര്യങ്ങളും കർത്താവിനോടൊന്ന് പറയ്. അങ്ങനെയാ ഹാനോക്ക് ദൈവത്തിന്റെ കൂടെ നടന്നു. ആരെ നടന്നേ? ദൈവം ഹാനോക്കിന്റെ കൂടെ നടന്നല്ല, പിന്നെ ഹാനോക്ക് ഈനോക്ക് വാക്ക്ഡ് വിത്ത് ഗോഡ്. അതുകൊണ്ട് അർത്ഥം എന്നാ, ഹാനോക്ക് എന്ത് ചെയ്യുക, ഓരോ ദിവസം രാവിലെ എഴുന്നേക്കുമ്പോ കർത്താവ് ഇന്ന് ഒത്തിരി പരിപാടികൾ, ഇന്ന് ജോലി ഇച്ചിരി ബുദ്ധിമുട്ടാണ്, ഇതെല്ലാം ദൈവത്തോട് പറയുക. അത് മാത്രമല്ല, കർത്താവ് ഞാൻ എന്ത് ചെയ്യണം ഈ സാഹചര്യത്തിൽ, ഞാൻ എന്ത് ചെയ്യണം കർത്താവ്, നിരന്തരമായിട്ടുള്ള ചോദ്യവും പറച്ചിലും ആത്മാവിൽ തിരിച്ചറിഞ്ഞ് കർത്താവിന്റെ കൂടെ നടക്കുന്ന ക്രിസ്ത്യ ജീവിതം. അപ്പൊ നമുക്ക് പറയാൻ പറ്റുന്നത് യേശു പറഞ്ഞ
ആ ഒരു കാര്യം. ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു, അവനെ അനുഗമിക്കുന്നു. ക്ലോസസ്റ്റ് റിലേഷൻഷിപ്പ്, അടുത്ത ദൈവം, അടുത്ത ദൈവം. ഒരു വാക്യം കൂടെ നമുക്ക് താഴേക്ക് വായിക്കും, അവിടെ എഴുതിയിരിക്കുകയാണ്. എന്റെ 14-ാം വാക്യം, 10:14, ഞാൻ നല്ല ഇടയൻ, പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. ഇതൊരു ഭയങ്കര വാക്യമാണ്. നിങ്ങൾ ഈ വാക്യം വീട്ടിൽ പോയിരുന്നു ചിന്തിച്ചു നോക്കണം, എന്റെ ആഴം എന്താണ്. യേശു പറയുകയാണ്, ഞാൻ പിതാവിനെ അറിയുകയും പിന്നെ ഐ നോ ദ ഫാദർ, പിതാവ് എന്നെ അറിയുകയും ചെയ്യുന്ന പോലെ എന്ന് പറയുന്ന അർത്ഥം എന്നെ അറിയുക എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത ബന്ധമാവ്. അതുപോലെ എനിക്കുള്ളവ എന്നെ അറിയുകയും ഞാൻ അവയെ അറിയുകയും ചെയ്യുന്നു. എന്തൊരു ബന്ധമായത്! സി, യേശുവിന് പിതാവിനോടുള്ള ബന്ധം പോലെ. സി, ഒരർത്ഥത്തിൽ ഞാൻ പറഞ്ഞത് ഏകപുത്രൻ എന്നുള്ള ഒരു ബന്ധമുണ്ട്, അതിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. തന്റെ ഏകജാതനായ പുത്രൻ, പാപത്തിന് പരിഹാരമായിട്ട് ഇറങ്ങി വന്ന പുത്രൻ എന്നുള്ള ഒരു ഒരു യുണീക് ബന്ധം യേശുവിന് പിതാവുമായിട്ടുണ്ട്, അതിനെ കുറിച്ചല്ല ഞാൻ ഇവിടെ പറയുന്നത്. അത് യേശുവിന് അതൊരു പ്രത്യേക ഒരു കാര്യമാണ്. പക്ഷേ പിതാവുമായിട്ടുള്ള നിരന്തരമായൊരു ബന്ധം യേശുവിന്. യേശു പറയാണ്, ഞാൻ പിതാവിനെ അറിയുന്നത് പോലെ. എന്നാൽ അടുത്ത പറയാണ്, പിതാവ് എന്നെ അറിയുന്നത് പോലെ. എന്നാലും ചോദിക്കുക, എന്ത് പറയാണ്? ഞാൻ എനിക്കുള്ളവയെ അറിയുന്നു, എനിക്കുള്ളവ എന്നെ അറിയുന്നു. എന്തോ ഒരു പോസിബിലിറ്റിയാണ് നമ്മുടെ മുമ്പിലുള്ളത്. യേശു പിതാവിനെ അറിയുന്നത് പോലെ നമുക്ക് ആരെ അറിയാൻ കഴിയും? പറഞ്ഞ ആരെ അറിയാൻ കഴിയും? യേശുവിനെ അറിയാൻ കഴിയും. എന്തോ ഒരു പോസിബിലിറ്റിയാണ് ദൈവം തുറന്നിട്ടിരിക്കുന്നത്. അതാ പറഞ്ഞ അതിവിശുദ്ധ സ്ഥലത്തെ തിരശ്ശീല രണ്ടായിട്ട് ചിന്തിപ്പോയി. എന്താ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം ഇതാണ്. എന്താണ്? ദൈവവുമായിട്ടുള്ള മോസ്റ്റ് ഇന്റിമേറ്റ് റിലേഷൻഷിപ്പിലേക്ക് നമുക്ക് കടക്കാം. അതിവിശുദ്ധ സ്ഥലത്തെ തിരശ്ശീല രണ്ടായി ചിന്തിപ്പോയി. കർത്താവിനോട് ചേർന്ന് നമുക്കിരിക്കാം, അവനെ കേൾക്കാം, അവനെ അറിയാം, അവനോട് കൂടെ ഇരിക്കാം, അവന്റെ ഒപ്പം നടക്കാം. യെസ്, ഇതാ ദൈവത്തിന്റെ പ്ലാൻ. ഇതിൽ കുറഞ്ഞതിലൊന്നും ദൈവം തൃപ്തിപ്പെടുന്നില്ല സഹോദരങ്ങളെ. ഞാൻ പറഞ്ഞത് നമ്മളും അതിൽ കുറഞ്ഞ ഒന്നും കൊണ്ടും തൃപ്തിപ്പെടരുത്. അതാ ഞാൻ പറഞ്ഞത്, ഒരു പ്രസംഗം കൊണ്ട് തൃപ്തിപ്പെട്ട് പോകരുത്. നല്ല പ്രസംഗമായിരുന്നു, യെസ്, ആ പ്രസംഗം എന്നെ അധികമായിട്ടുള്ള കർത്താവിനോടുള്ള ബന്ധത്തിലേക്ക് നയിച്ചു എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. എന്നിട്ട് താഴേക്ക് ഒരു വാക്യം ഇവിടെ വായിക്കരുത്, നോക്കിക്കോണേ. അതിന്റെ 27-ാം വാക്യം, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. 28, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോവുകയില്ല, ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചുപറിക്കുകയുമില്ല. അവയെ തന്നിരിക്കുന്ന എന്റെ പിതാവ് എല്ലാവരും വലിയവൻ, പിതാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുവാൻ ആർക്കും കഴിയുകയില്ല. ഓ, ഈ വചനത്തിന്റെ മുൻപ് ഞാൻ പറഞ്ഞത് ഇതൊന്ന് വായിച്ചുവിട്ട് പോകരുത്, അത്ഭുതത്തോടുകൂടി ഇരിക്കണം. എന്തെന്നറിയാമോ? യേശു പറയാണ്, എന്റെ കയ്യിൽ നിന്ന് എന്റെ ആടിനെ പിടിച്ചു പറിക്കുവാൻ ആർക്കും കഴിയത്തില്ല. ദാവീദ് പോലും പറഞ്ഞു, ഞാൻ ആടിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഒരു കുഞ്ഞാടിനെ പിടിക്കാൻ വേണ്ടിയിട്ട് സിംഹം വന്നു, ചെന്നായ വന്നു, ഞാൻ എന്ത് ചെയ്തു? കരടി വന്നു, ഞാൻ എന്ത് ചെയ്തു? അതിനെ വലിച്ചു കീറി. അങ്ങനെയാണെങ്കിൽ നാം ആരുടെ കയ്യിലാണെന്നറിയാമോ? ദാവീദിന്റെ കയ്യിലല്ല, നല്ലടനായ യേശു കർത്താവിന്റെ കരങ്ങളിലാണ് നാം ആയിരിക്കുന്നത്. അതുകൊണ്ട് യേശു പറഞ്ഞത്, എന്റെ കയ്യിൽ നിന്ന് ആർക്കും അവയെ പിടിച്ചു പറിക്കാൻ കഴിയത്തില്ല. ഇനി അടുത്തൊരു കാര്യം കൂടെ പറഞ്ഞു വെക്കുക, ഇതിനെ തന്ന ആരാന്നറിയാമോ? അപ്പൊ ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി, പിതാവ് എന്നെ ആരുടെ കൈ കൊടുത്തു? യേശുവിന്റെ കയ്യിലോട്ട് കൊടുത്തു. അതുകൊണ്ട് പറയാണ്, അതുകൊണ്ട് പിതാവിന്റെ കയ്യിൽ നിന്ന് ആർക്കും എന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പിടിച്ചു പറിക്കാൻ പറ്റത്തില്ല. ഇതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, കഷ്ടതയോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഈ ലോകത്തിനുള്ളവനോ വരുവാനുള്ളതിനോ ഒന്നും എന്നെ വേറൊരുപ്പാൻ കഴിയത്തില്ല. പൗലോസ് അങ്ങോട്ടും കൂടെ പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞാൽ, ഒന്ന് ഞാൻ പിതാവിന്റെ കയ്യിലാണ്, ഞാൻ യേശുവിന്റെ കയ്യിലാ, എന്നെ പിടിച്ചു പറിക്കാൻ പറ്റത്തില്ല. പൗലോസിന്റെ അങ്ങോട്ടും കൂടെ പറഞ്ഞു, ഞാൻ അത്രത്തോളം അവനോട് ചേർന്നിരിക്കുക. ഇതാ ക്രിസ്ത്യ ജീവിതം. ഇത് എക്സ്പീരിയൻസ് ചെയ്യാതെ കർത്താവിനോട് പറയണം, കർത്താവേ എനിക്ക് മരിക്കുന്നതിന് പേടിയൊന്നുമില്ല, പക്ഷേ ഈ ആഴമായ ക്രിസ്ത്യ ജീവിതം ഒന്ന് അനുഭവിച്ചറിഞ്ഞിട്ടൊന്ന് മരിച്ചു പോട്ടെ. എങ്ങനെ? ഓരോ ദിവസവും കർത്താവിന്റെ കൂടെ നടക്കുന്നത്, ഓരോ ദിവസവും കർത്താവിന്റെ ശബ്ദം കേൾക്കുന്നത്, ഓരോ നിമിഷവും അവനോട് കൂടെ ആയിരിക്കുന്ന ഇത്. പ്രൈസ് ദി ലോർഡ്. സ്വർഗീയ ജീവിതം ഇതിലേക്കാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു ഐഡിയോളജി ആയി പോകരുത്. ഈ ദൈവത്തിന്റെ വചനം നമുക്ക് ഒരു ഒരു കെമിസ്ട്രി പുസ്തകം പോലെ ആയി പോകരുത്. മറിച്ച് എന്റെ സ്നേഹവാചനമായ എന്റെ സ്വർഗീയ കർത്താവിന്റെ അവന്റെ ശബ്ദം കേൾക്കുന്ന, അവന്റെ കൂടെ ഇരിക്കുന്ന, അവന്റെ കൂടെ നടക്കുന്ന, ഓരോ കാര്യം അവനോട് ചോദിക്കുന്ന, അവനെ കേട്ട് നടക്കുന്ന ആ ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ കത്തട്ടെ. നാം അത് ആത്മീയ വളർച്ചയിൽ ഓരോ ദിവസവും അധികമധികമായിട്ട് നമ്മളത് അനുഭവിച്ചറിയും. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്കൊരു നിമിഷം നമുക്ക് ഒന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. കർത്താവേ, ഒരു ചടങ്ങായി എൻ്റെ ജീവിതം പോകാതെ ഓരോ ദിവസവും കർത്താവിനെ കേൾക്കുന്ന മനോഹര സമയങ്ങളാക്കി എൻ്റെ ജീവിതത്തെ മാറ്റണേ. എനിക്ക് തിരക്കുകളുണ്ട്, ഒത്തിരി പ്രശ്നങ്ങൾ എൻ്റെ മുൻപിലുണ്ട്. പക്ഷെ ആ പ്രശ്നങ്ങൾ പോലും കർത്താവിനോട് പറഞ്ഞ് കർത്താവിൽ നിന്ന് കേട്ട് നടക്കുന്ന ഒരനുഭവത്തിലേക്ക് എന്നെ നടത്തണമേ. ഞാൻ എൻ്റെ യേശു കർത്താവിന്റെ ആടാണെന്നും അവിടുന്ന് എൻ്റെ ഇടയനാണെന്നും അവിടുന്ന് എന്നോട് സംസാരിക്കുന്നെന്നും അവിടുന്ന് എന്നെ ഗൈഡ് ചെയ്യുന്നെന്നും ആ തിരിച്ചറിവിൽ എപ്പോഴും ജീവിക്കുവാനായിട്ട് അവിടെ എനിക്ക് കൃപ തരണേ കർത്താവേ.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.